റോമർ അധ്യായം 9. ഞാൻ ക്രിസ്തുവിൽ സത്യമാണ് പറയുന്നത്, കള്ളമല്ല. എന്റെ വികാരവിചാരങ്ങളെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ പറയുന്നത് വ്യാജമല്ലെന്ന് ആ അനുഭൂതി എന്നോട് പറയുന്നു. എനിക്ക് യഹൂദരെപ്പറ്റി വളരെ വേദനയും എപ്പോഴും വലിയ ദുഃഖവും അനുഭവപ്പെടുന്നു. എന്റെ ഐഹിക കുടുംബത്തിലെ സഹോദരീ സഹോദരന്മാരും അംഗങ്ങളുമാണ് അവർ. അവരെ സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ശാപഗ്രസ്തനാകുന്നതോ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിതനാകുന്നതോ അവർക്ക് രക്ഷ നൽകുമായിരുന്നെങ്കിൽ അതിനുപോലും ഞാൻ ഒരുക്കമായിരുന്നു. അവർ ഇസ്രായേലിലെ ജനങ്ങളാണ്. അവരാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ. ദൈവമഹത്വവും ദൈവം ചെയ്ത നിയമവും അവർക്കുണ്ട്. ദൈവം അവർക്ക് മോശയിലൂടെ ന്യായപ്രമാണവും ആരാധനയുടെ നേർവഴിയും നൽകി. അവർക്ക് ദൈവം അവന്റെ വാഗ്ദാനങ്ങൾ നൽകി. അവർ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ സന്തതികളാണ്. അവർ ക്രിസ്തുവിന്റെ ഭൗമിക കുടുംബമാണ്. ക്രിസ്തു സകലത്തിനും മീതെ ദൈവമാണ്. ദൈവത്തിന് സ്തുതി. അവൻ എന്നും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. അതെ, എനിക്ക് യഹൂദരോട് ഖേദം തോന്നുന്നു. അവരോടുള്ള വാഗ്ദാനം പാലിക്കുന്നതിൽ ദൈവം പരാജിതനായി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യമായും ദൈവത്തിന്റെ ജനമായി യഹൂദരിൽ ചിലർ മാത്രമേ ഉള്ളൂ. അബ്രഹാമിന്റെ സന്തതികളിൽ ചിലർ മാത്രമേ അവന്റെ യഥാർത്ഥ മക്കളായുള്ളൂ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്,
ഇസഹാക്ക് മാത്രമായിരിക്കും നിന്റെ നിയമ സാധുതയുള്ള പുത്രൻ.
അബ്രഹാമിന്റെ സന്തതികളിൽ ചിലർ മാത്രമേ യഥാർത്ഥ ദൈവമക്കളായുള്ളൂ എന്നാണ് ഇതിനർത്ഥം. അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം നൽകിയതുവഴി ദൈവത്തിന്റെ മക്കളായി തീർന്നവർ മാത്രമാണ് അബ്രഹാമിന്റെ യഥാർത്ഥ മക്കൾ. അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം ഇതാണ്,
യഥാസമയം ഞാൻ തിരിച്ചു വരികയും അപ്പോൾ സാറയ്ക്ക് ഒരു പുത്രനുണ്ടായിരിക്കുകയും ചെയ്യും.
എന്നാൽ അതുമാത്രമല്ല, റിബേക്കയ്ക്കും പുത്രന്മാരുണ്ടായിരുന്നു. അവർക്കും ഒരേ അപ്പനാണുള്ളത്. അവൻ നമ്മുടെ പിതാവായ ഇസഹാക്കാണ്. പക്ഷേ പുത്രന്മാർ രണ്ടും ജനിക്കുന്നതിന് മുമ്പ് ദൈവം റിബേക്കയോട് പറഞ്ഞു,
മൂത്തപുത്രൻ ഇളയവനെ ശുശ്രൂഷിക്കും.
കുട്ടികൾ നന്മയോ തിന്മയോ പ്രവർത്തിക്കുന്നതിനു മുൻപാണിത് സംഭവിച്ചത്. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവം തിരഞ്ഞെടുത്തവൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടതിനായി അവന്റെ ജനനത്തിനു മുമ്പ് തന്നെ ദൈവം ഇത് പറഞ്ഞു. കുട്ടികളുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, തിരഞ്ഞെടുക്കാൻ ദൈവം ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവെഴുത്തുകൾ പറയും പോലെ,
ഞാൻ ഏശാവിനെ വെറുത്തു യാക്കോബിനെ സ്നേഹിച്ചു.
അപ്പോൾ ഇതിനെപ്പറ്റി നാം എന്തു പറയും? ദൈവം ന്യായസ്ഥനല്ലെന്നോ? അങ്ങനെ പറയാൻ സാധിക്കയില്ല. കാരണം അവൻ മോശയോട് അരുളി ചെയ്തു,
എനിക്ക് കരുണ തോന്നേണം എന്നുള്ളവനോട് ഞാൻ കരുണ കാണിക്കും, എനിക്ക് അലിവ് തോന്നേണം എന്നുള്ളവരോട് ഞാൻ അലിവ് കാണിക്കും.
അതുകൊണ്ട് കരുണ കാണിക്കണമെന്ന് താൻ തീരുമാനിച്ച വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. മനുഷ്യന്റെ ആഗ്രഹങ്ങളെയോ പരിശ്രമങ്ങളെയോ ആശ്രയിച്ചുകൊണ്ടുള്ളതല്ല അവന്റെ തിരഞ്ഞെടുപ്പ്. തിരുവെഴുത്തുകളിൽ ദൈവം ഫറവോനോട് പറയുന്നു,
ഞാൻ നിന്നെ രാജാവാക്കിയത് ഈ ഒറ്റ കാരണത്താലാണ്. എന്റെ ശക്തി നിന്നിൽ പ്രകടമാക്കി എന്റെ നാമം ലോകമെമ്പാടും ഉദ്ഘോഷിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു.
അതുകൊണ്ട് തനിക്ക് വേണമെന്ന് തോന്നുന്നവരോട് ദൈവം കരുണ കാണിക്കുന്നു. കഠിനഹൃദയരാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ അങ്ങനെയാക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, നമ്മുടെ പ്രവൃത്തികളെ ദൈവം നിയന്ത്രിക്കുന്നു എങ്കിൽ അവനെന്തിന് നമ്മെ പഴിക്കുന്നു?
അങ്ങനെ ചോദിക്കരുത്. നിങ്ങൾ മനുഷ്യരാണ്. ദൈവത്തെ ചോദ്യം ചെയ്യാൻ മനുഷ്യൻ അവകാശമില്ല. ഒരു മൺഭരണി തന്നെ സൃഷ്ടിച്ച മനുഷ്യനോട് നീ എന്തിനെന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കാറില്ല.
സൃഷ്ടാവിന് അവന്റെ ഇഷ്ടാനുസരണം എന്തുമുണ്ടാക്കാം. ഒരേ കളിമണ്ണുകൊണ്ട് തന്നെ അവന് പല വസ്തുക്കളും സൃഷ്ടിക്കാം. ദൈനംദിന ഉപയോഗത്തിനു വേണ്ടിയും പ്രത്യേക സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയും നിർമ്മിക്കാം. അങ്ങനെ തന്നെയാണ് ദൈവവും ചെയ്തിരിക്കുന്നത്. ദൈവം തന്റെ കോപവും ശക്തിയും ആളുകളെ കാണിക്കാൻ ആഗ്രഹിച്ചു. നശിപ്പിക്കപ്പെടാനുള്ള മനുഷ്യരോടുള്ള കോപം ദൈവം ക്ഷമയോടെ സഹിച്ചു. തന്റെ സമ്പന്നമായ മഹത്വം വ്യക്തമാക്കാനെന്നവണ്ണം ക്ഷമയോടെ ദൈവം കാത്തിരുന്നു. ആ മഹത്വത്തെ തന്റെ കാരുണ്യപാത്രങ്ങളായ മനുഷ്യർക്ക് നൽകാൻ ദൈവം ആഗ്രഹിച്ചു. തന്റെ മഹത്വം ഉൾക്കൊള്ളുവാൻ ദൈവം അവരെ ഒരുക്കി. ദൈവം തിരഞ്ഞെടുത്ത ആ മനുഷ്യരാണ് നമ്മൾ. യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഹോശേയായുടെ പുസ്തകത്തിൽ തിരുവെഴുത്തു പറയുന്നത് പോലെ,
എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും എനിക്ക് പ്രിയപ്പെട്ടവരല്ലാത്തവരെ ഞാൻ പ്രിയപ്പെട്ടവരെന്നും പറയും. നിങ്ങൾ എന്റെ ജനമല്ല എന്നവരോട് പറഞ്ഞ അതേ സ്ഥലത്തു വെച്ച് തന്നെ അവരെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കും.
ഇസ്രായേലിനെ പറ്റി യെശയ്യാവ് പറഞ്ഞു,
ഇസ്രായേലിലെ ജനങ്ങളുടെ എണ്ണം കടലിലെ മണൽത്തരി പോലെയാണ്. എന്നാൽ അവരിൽ വളരെ കുറച്ചുപേർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. കാരണം ഭൂമിയിൽ ദൈവത്തിന്റെ ന്യായവിധി വേഗത്തിലും അന്തിമവുമാണ്.
യെശയ്യാവ് പറഞ്ഞതുപോലെ,
കർത്താവ് സർവശക്തനാണ്. നമുക്കു വേണ്ടി കർത്താവ് തന്റെ ജനങ്ങളിൽ ചിലരെ രക്ഷിച്ചു. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് സോദോമിന്റെ ഗതിയായേനെ, ഗോമോറയുടെ നിലയായേനെ.
അപ്പോൾ ഇതെല്ലാം അർത്ഥമാക്കുന്നത് എന്താണ്? ജാതികൾ തങ്ങളാൽ തന്നെ ദൈവസമക്ഷം നീതീകരിക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ അവർ ദൈവസമക്ഷം നീതീകരിക്കപ്പെട്ടു. സ്വന്തം വിശ്വാസം മൂലമാണ് അവർ നീതീകരിക്കപ്പെട്ടത്. ഇസ്രായേലിലെ ജനങ്ങളാകട്ടെ തങ്ങളെ തന്നെ നീതീകരിച്ചു കിട്ടുന്നതിന് ന്യായപ്രമാണത്തെ പിന്തുടരാനൊരുങ്ങി. പക്ഷേ അവർ വിജയിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ സ്വന്തം പ്രവൃത്തികളാൽ സ്വയം നീതീകരിക്കുവാൻ അവർ ശ്രമിച്ചു. നീതീകരിക്കപ്പെടുവാൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പരാജയമടഞ്ഞു. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ പറയുന്നു,
നോക്കൂ, മനുഷ്യരെ വീഴിക്കുന്ന ഒരു കല്ല് സിയോനിൽ ഞാൻ സ്ഥാപിക്കും. അവർക്ക് ഇടർച്ചയുണ്ടാക്കുന്ന ഒരു പാറയാണത്. പക്ഷേ ആ പാറയിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കേണ്ടി വരില്ല.